ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉണ്ടാക്കിയ ഈ മനോഹര ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, യഥാർത്ഥത്തിൽ എന്താണ് എന്റെ ജീവിതത്തിൽ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ, ആസ് എ ഫാമിലി, ഒരു സഭ എന്ന നിലയിൽ, ആസ് എ ചർച്ച്, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ എന്താണ് എനിക്ക് ലാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. കർത്താവ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കൂട്ടായ്മയിലും ഫയർ ഈസ് മിസ്സിംഗ്, ദൈവത്തിൻ്റെ തീയാണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ദൈവത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ, കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനോടുകൂടെയുള്ള ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അത്യന്ത ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മളതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കുക. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ സാന്നിധ്യം പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയത് പുറപ്പാട് പുസ്തകം 3:2 വായിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയത് മുൾപ്പടർപ്പിൽ തീ ഇറങ്ങി വന്നപ്പോഴാണ്. ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടത് തീയിലാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടത്. രണ്ടാമതായി നമ്മൾ കാണുന്നു പുറപ്പാട് 13:21, അവരെ മുമ്പോട്ട് നടത്താനായിട്ട് ദൈവത്തിൻ്റെ ഗൈഡൻസ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമായിരുന്നു. രാത്രിയിൽ അഗ്നിത്തൂണ്, പില്ലർ ഓഫ് ഫയർ, അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസമ്പത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അത് നാം കേട്ടതുപോലെയുള്ള ദൈവത്തിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് അവർക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ ഫയർ, കർത്താവിൻ്റെ അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭമായിരുന്നു അവരോടുകൂടെ പോയിക്കൊണ്ടിരുന്നു. ലേവ്യപുസ്തകം 9:24 അവര് ദൈവത്തിന് ബലി കഴിക്കുമ്പോൾ ദൈവനെ അപ്രൂവ് ചെയ്തത് സ്വർഗത്തിൽ നിന്ന് തന്റെ അഗ്നി അയച്ചുകൊണ്ടാണ് ദൈവം അതിനെ അപ്രൂവ് ചെയ്തത്. ലേവ്യപുസ്തകം 9:24 അതിനെ ദൈവം അവരുടെ സാക്രിഫൈസിനെ ദൈവം അപ്രൂവ് ചെയ്തതിന്റെ തെളിവ് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു, ദ ഷൗട്ടഡ് ആൻഡ് ഫെൽ ഓൺ ദർ ഫേസസ്. അവിടെ നമുക്ക് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നതിന്റെ തെളിവായിട്ടാണ് അവിടെ അഗ്നി ഇറങ്ങി വന്നത്. യെശയ്യാവ് 6:6 നമ്മൾ കാണുന്നത്, യെശയ്യാവ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി നമുക്കറിയാം. എന്താ ചെയ്തത്? ഒരു ഫയർ കൊണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു ഫയർ കൊണ്ട് അവന്റെ അധരങ്ങളെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ സറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നൊരു കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. ആ തീക്കനൽ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നു. ക്ലെൻസിങ് ബൈ ഗോഡ്സ് ഫയർ, ദൈവത്തിന്റെ അഗ്നിയാലുള്ള ശുദ്ധീകരണം നമ്മളിവിടെ കാണുന്നു. മത്തായി 3:11 യേശു പറഞ്ഞു, അല്ല യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:2 നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. അവരെല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദമുണ്ടായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതിന്റെ തെളിവായിട്ട് ദൈവം അയച്ചത് അവരുടെ മേൽ ടങ്സ് ഓഫ് ഫയർ എന്നാണ് കാണുന്നത്. ടങ്സ് ഓഫ് ഫയർ, തീ നാവുകൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. ഈ അഗ്നി നാവുകൾ അവരുടെ മേൽ ഇറങ്ങി വരുന്നു. ഇവർ ദൈവത്തിന്റെ സാന്നിധ്യം തുടർമാനമായിട്ട് വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. പ്രിയമുള്ളവർ, ഈ ദൈവത്തിന്റെ തീ കൊണ്ട് ശ്രദ്ധിച്ചാട്ടെ, ദൈവം നമ്മളെ അഭിഷേകം, അല്ലെങ്കിൽ ദൈവം നമ്മെ നിറയ്ക്കാൻ ദൈവം സന്നദ്ധന. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ആ 120 പേര് ഒരുക്കമുള്ളവരായി ഒരുമനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നപ്പോൾ രാവിലെ 9 മണി സമയത്ത് അവരുടെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു. നമുക്കറിയാം എത്ര ഗ്ലോറിയസ് ആയിരുന്നു. നമ്മൾ ഇനി ചെല്ലുങ്ങൾ ശ്രദ്ധിക്കും, ദൈവം ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എനിക്ക് ലഭിക്കുന്നില്ല. അനേകരൂടെ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചെന്താ കിട്ടാത്തെ ചോദിക്കുന്ന. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, പരിപൂർണമായി യാഗപീഠത്തിങ്കിൽ സമർപ്പിക്കപ്പെട്ടതിനുമേലാണ് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത്. ഒരു കൂടെ പറയാം, പരിപൂർണമായി യാഗപീഠത്തിങ്കിൽ സമർപ്പിക്കപ്പെട്ടതിനുമേലാണ് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചോദിക്കുക, കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു, നമ്മുടെ ശുഭ്രതാണ് പറയുന്നത്, ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർത്താവെ, നമ്മളിപ്പോ പാട്ട് പാടുമ്പോൾ ഐ സറണ്ടർ ഓൾ എന്നോ നാഥ സമർപ്പിക്കുന്നു, നമ്മൾ പാട്ടുകളാണ് പാടുന്നത്, പക്ഷേ ഈ പാട്ടുകൾക്കപ്പുറമായി കർത്താവെ എന്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് സമ്പൂർണമായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ഈ പകൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഏലിയാവിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഒരു ദിവസം ചുമ്മാ അങ്ങ് തീ ഇറങ്ങുമല്ലായിരുന്നു. അവനായി യാഗപീഠങ്ങളെ നന്നാക്കിയതും യാഗപീഠത്തിന്മേൽ ആ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ആ മൃഗത്തെ മുറിച്ച് വളരെ പെർഫെക്റ്റായിട്ട് നിരത്തി വെച്ച് അവൻ പ്രാർത്ഥിച്ചപ്പോൾ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ബൈബിളിൽ പറയുന്നത്. നമ്മൾ വിചാരിക്കും അത് ഏലിയാവായതുകൊണ്ടല്ല, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ സമ്പൂർണമായൊരു സമർപ്പണത്തോടെ 30 സെക്കൻഡാന്ന് പറയുന്ന പ്രാർത്ഥന, 30 സെക്കൻഡ്. ആൻഡ്രൂ മുറേ പറയുന്നത് സ്റ്റോപ്പ് ലോങ് പ്രേയേഴ്സ്, സമർപ്പിക്കപ്പെടാതുള്ള നീളമുള്ള പ്രാർത്ഥനകളെ ദയവായിട്ട് അവസാനിപ്പിക്കുക, സ്വർഗത്തിനത് കേൾക്കണ്ട. യഥാർത്ഥമായി സമർപ്പിച്ചിട്ടുണ്ടോ? സെക്കൻഡുകൾ മതി, ദൈവത്തിന്റെ തീ ഇറങ്ങി വരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് പറ, കർത്താവ് ഞങ്ങൾ ഈ സമർപ്പിച്ചെന്നൊക്കെ പറയുന്നത് പറയാം, 16 വർഷമായിട്ട് കേൾക്കുന്ന പ്രസംഗങ്ങളാലും ഞങ്ങൾ ബുക്ക് ഷോപ്പുകളിൽ നിന്ന് മേടിച്ച ഒത്തിരി പുസ്തകങ്ങളാലും സീഡികളാലും ഒക്കെ ഞങ്ങൾക്കിതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയാം. പ്രിയമുള്ളവരെ, ഈ അറിവ് കൊണ്ടൊന്നും, അറിവ് നല്ലതാ, പക്ഷേ തീക്ക് അറിവ് പകരമാകത്തില്ല. തീക്കറിവ് പകരമാകത്തില്ല. എഴുക്കേണ്ട യോവേലിന്റെ പുസ്തകത്തില് അവർ കാണുന്നുണ്ട്, യോവേലിന്റെ പുസ്തകത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വരിക, വെട്ടിക്കിളികളും തുള്ളനും പച്ചപ്പുഴും എല്ലാം തിന്ന് കളയുക, അവരുടെ പാവങ്ങളായിരുന്നു. കർത്താവ് ആദ്യം വിളിച്ച മൂപ്പന്മാരെ എഴുന്നേക്ക്, എഴുന്നേറ്റ് കരയുക. മദ്യപാനികളെ വിളിക്കുന്നുണ്ട്, മദ്യപന്മാരെ ഉണർന്ന് കരയുക. പിന്നെ വിളിക്കുന്നത് ഫാർമേഴ്സിനെയാ, കൃഷിക്കാരെ ഉണർന്ന് കരയുക, നിങ്ങളുടെ വയലിലേക്ക് നോക്കിയ ഒന്നുമില്ലല്ലോ. പുരോഹിതന്മാരെ വിളിക്കുന്നുണ്ട്, പുരോഹിതന്മാരെ. ഇന്നാണെങ്കിൽ എന്താ വിളിക്കുന്നത്? നിങ്ങളുടെ ജോലി എന്താണോ? തവറയും എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഏത് ഫീൽഡോ, സുവിശേഷ കലക്കാർ, എഴുന്നേറ്റുണർന്ന് കരയുക. അവർ കരഞ്ഞു നിലവിളിച്ചു, നമുക്കറിയാം. അവര് കാഹളം വിളിക്കുകയും സിയോനിൽ ഉപവാസമൊക്കെ നിയമിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവര് ഹൃദയം വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം ചെയ്ത കാര്യം എന്നറിയോ? സമ്പൂർണമായ ഒരു സമർപ്പണത്തിലേക്കും ഒരു മാനസാന്തരത്തിലേക്കും അവരെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, യോയലിനോട് പറഞ്ഞു, അവരോട് പറ ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചൊല്ലിസിക്ക് സന്തോഷിക്കുക, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, വൈൽഡ് മൃഗങ്ങളെ ഭയപ്പെടേണ്ട, കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കകൾ വീഞ്ഞും കൊണ്ടും എണ്ണയും കൊണ്ടും നിറയും, എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് നന്മയുടെ വർഷങ്ങളെ തരാം, ഞാൻ എന്റെ ജനത്തിന്റെ നടുവിലുണ്ട്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇത്രയും പറഞ്ഞു പറഞ്ഞു, അതിന്റെ ശേഷം ഒരു കാര്യം ഞാൻ ചെയ്യും, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദ ലോർഡ്. പ്രിയ വ്യക്തിപരമായ എന്റെ ജീവിതത്തിലാം വചനങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും സന്തോഷമെങ്കിലും ഇവിടെയുള്ള ചില യുവനക്കാര് ടീനേജേഴ്സ് ഒക്കെ കർത്താവ് അവർക്ക് കൊടുത്ത് ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാ, അവസാന നാളുകളിൽ നിങ്ങളുടെ യുവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയാ. പ്രിയ സൗരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷ വേല ചെയ്യുന്ന പൂർണ്ണസമയം അല്ലാതെ ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേര് പോണ്ട് ഇവിടെ. എന്ത് തോന്നുന്ന ആളുകളുടെ സുവിശേഷം പറഞ്ഞിട്ട് അവരുടെ ഉള്ളിലൊരു നിലവിളിയുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് ഈ ശക്തി പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിയിലൂടെ ഈ ചുറ്റുവട്ടത്തുള്ള ജനത്തെ വിഗ്രഹാരാധനയിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും വിടിവിപ്പാൻ തക്കവണ്ണം നിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകരുന്നില്ലെങ്കിൽ ദൈവത്തോട് പറ, അടുത്ത 16 വർഷവും ഞാനിവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകും. സ്വർഗീയ പിതാവേ, എന്നെ നീ കൈവിടരുത്, എന്നെ നീ കൈവിടരുത്. നിലവിളിക്കുക ദൈവത്തോട്, എന്നെ നീ കൈവിടരുത്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഞാൻ നിങ്ങളെ ഉറപ്പിക്കട്ടെ, നഗ്നരായിട്ടാണ് നമ്മൾ ഇവിടുന്ന് വന്നത്, നഗ്നരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. വയനാട്ടിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, ഓ ദൈവാത്മാ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറയാ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബാംഗ്ലൂരിൽ അവരോട് ചോദിച്ചു, നമ്മൾ എന്തൊക്കെ ഈ രാവിലെ മുതൽ കടന്ന് ഓടി പിടിച്ച് അധ്വാനിച്ച് ഓവർ ടൈമും ചെയ്ത് പലിശയ്ക്കും ഇട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ അളിയന്റെ ഒക്കെ മേടിച്ചൊക്കെ നമ്മൾ, ഞാൻ ചോദിച്ചു നമുക്കിതെല്ലാം കൂടെ ഉണ്ടെങ്കിലും എത്രയുടെ മണ്ണേ ഉള്ളൂ നമുക്ക് പറയാം. എല്ലാരും പറഞ്ഞു എത്രടി മണ്ണേ ഉള്ളൂ, 6 അടി മണ്ണേ ഉള്ളൂ. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ഞാൻ പറഞ്ഞു സഹോദരങ്ങൾ ഞങ്ങളുടെ ബാംഗ്ലൂരിലെ നാട്ടിൽ എനിക്കറിയത്തില്ല, അവിടെ സെമിട്രിയില് 6 അടിയെ കൃത്യം ഒരു തരത്തുള്ളൂ, 1 ഇഞ്ച് കൂട്ടി ചോദിച്ചു അവർ തരത്തില്ല. അവര് പറയുന്നത് ഇതാണ് നിങ്ങളുടെ അളവ്, ഇതിൽ കൂടുതൽ ഇഞ്ച് തരത്തില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോബ്ലം ഉണ്ട് സൗരമാക്കറിയാം, പെട്ടി ഇച്ചിരി വലുതായിരുന്നു അതിന്റെ സൈഡിൽ, അത് പറഞ്ഞു പെട്ടി വലുതാണെങ്കിൽ അതിന്റെ സൈഡിലെ കൊളുത്ത് വേണ്ടിട്ട് എടുത്ത് താഴ്ത്തു ഇറക്കിക്കോ, പക്ഷെ ഒരു ഇഞ്ച് തരത്തില്ല. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും ഈ ലോകത്തിന് വേണ്ടി ഓടി ഓടി അവസാനം അവൻ ഒരു ഇഞ്ച് മണ്ണ് നമുക്ക് കൂടുതൽ തരത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ ദൈവത്തോട് നിലവിളിക്കുക, കർത്താവേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എന്നല്ല ശമര്യയിലും എന്നല്ല ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. സാക്ഷികൾ എന്ന് പറയുന്നത് നമ്മൾ, ഞാൻ അന്ന് എപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുക്ക് ഒരാളോ എടുക്ക് യോഹന്നാന്റെ സുവിശേഷം, അവൻ അറിയത്തുമില്ലല്ലോ യോഹന്നാന്റെ സുവിശേഷം, 3:16 വായിച്ചിട്ടുണ്ടോ, അവൻ കേട്ടിട്ട് പോലും ഇല്ല. പ്രിയ സൗരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കേണ്ട കാര്യം ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുക, തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ വിശ്വസിക്കേണ്ട ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാ. ദൈവത്തോട് നമുക്ക് യഥാർത്ഥമായി നിലവിളിക്കാം, കർത്താവേ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ആത്മാവിന്റെ നദിയിലൂടെ നീ എന്നെ കൊണ്ടുപോകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ സൗരങ്ങളെ, അപ്പൊ ദൈവം നമ്മെ അടുത്തൊരു ആത്മാവിന്റെ തലത്തിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചു ഉയർത്തും. നാം ദൈവജനം പറയുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടും, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും, കൃപകളും കൃപാവരങ്ങളും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവോട് പ്രാർത്ഥിക്കണം, കർത്താവേ അത് നീ ചെയ്യണം, അത് നീ ചെയ്തേ മതിയാകൂ. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവൻ അവൻ്റെ അവിടത്തോടു കൂടി സൗലഭ്യം നമുക്ക് തരാതിരിക്കുമോ? ഒരു നാൾ ശ്രദ്ധിക്കുക, ഞാനൊരു ഈ ദൈവോ, ഞാൻ ആരുടെ പേരുകൾ പറയാൻ ഈ ദിവസങ്ങളിൽ താല്പര്യപ്പെടുന്നില്ല, ഒരു ദൈവവലക്കാരൻ ശക്തനായി കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ഒരിക്കൽ ഹെയർ കട്ടിങ് അല്ലെങ്കിൽ മുടി വെട്ടിക്കാൻ പോയപ്പം രണ്ടുപേര് ചേർന്നാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ എനിക്കറിയില്ല, അവിടുത്തെ സിസ്റ്റമൊക്കെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി നിൽക്കുന്ന രണ്ടുപേർ. അപ്പം ബാർബർ ഷോപ്പ് ഒത്തിരി സംസാരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. മുടി വെട്ടുന്ന ആളെ ചോദിച്ചു, ആർ യു ബിസിനസ് മാൻ? പുള്ളിയുടെ സെറ്റപ്പ് കണ്ടപ്പോൾ, ആർ യു ബിസിനസ് മാൻ? പുള്ളി, നോ, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്, ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്. അദ്ദേഹം പറയാണ്, അവർ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ യേശുവിൻ്റെ സുവിശേഷം അവരോട് പറഞ്ഞു. എൻ്റെ മുടി വെട്ടി കഴിഞ്ഞപ്പം ആ വെട്ടിയ മുടി നിലത്ത് കിടപ്പുണ്ട്, അതിനകത്ത് മുട്ടുകുത്തി അവർ രണ്ടുപേരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്കറുണ്ട്. അദ്ദേഹം ഫോളോ അപ്പ് വർക്കറെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ മുടി വെട്ടിക്കാൻ പോയപ്പം രണ്ട് ആത്മാക്കളെ ദൈവം എനിക്ക് തന്നു, നീയും കൂടെ പോയി മുടി വെട്ടിയിരുന്നു, കാരണം ഒരു ഫോളോ അപ്പ് അവിടെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയുള്ള, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവില്ലാത്ത ശക്തിയുടെ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, ഇത്രയും വലിയ ശക്തി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് അത് മൺപാത്രത്തിൽ പകർന്നു വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഒരു ജഡത്തിനും പ്രശംസിക്കാനില്ല, അത് ദൈവത്തിൻ്റെ ശക്തിയാ, അത് ദൈവത്തിൻ്റെ ശക്തിയാ. ഇനി വളരെ സാവധാനം നമ്മൾ ചില വചനങ്ങൾ കാണാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങൾ 110 ആ യഹോവ എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമാണ്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് 110 അതിൻ്റെ അവസാനത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, Psalms 110:7. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുക, അവൻ വഴിയേരിയുള്ള തോട്ടിൽ നിന്ന് കുടിക്കുന്നു, അതുകൊണ്ട് അവൻ തല ഉയർത്തു. വാട്ട് ഇസ് മീനിങ്? ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ക്രൂശ് കൊണ്ടുവന്ന് പോകുന്നത് തന്നെയാ, പക്ഷേ He shall drink of the brook in the way. ആ വഴിയിൽ കൂടെ, അല്ലെങ്കിൽ വഴിയെ അവൻ നടന്നു പോകുമ്പോൾ അതിന്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് അവന്റെ ജീവിതയാത്രയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുടിച്ചോണ്ടിരിക്കുന്നു.
മനസ്സിലായെന്ന് കരുതുക.
പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എവിടെ വഴി എന്ന് കാണുന്നു, അവിടെ പുതിയ യെരുശലേമിലൊക്കെ കാണുമ്പോൾ വീഥിയുടെ നടുവിൽ സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം പുറപ്പെടുന്ന ശുഭ്രമായ ജീവജല നദി കാണിക്കുന്നുണ്ട്. അത് ആ വഴിയുടെ നടുക്കൂടെ ഒഴുകുന്നു
എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച ഈ വാക്കിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസയാത്രയിൽ നാം ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ഒരു ജീവജലത്തിന്റെ നദിയും കൊണ്ട് ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ മരുയാത്രയിൽ ആര് ഈ റോഡ് ഇടുക്കും ഞെരുക്കുമുള്ള വഴിയെ പോകുന്നു എങ്കിലും ആ സൈഡിലുള്ള തോട്ടിലിറങ്ങി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ ഹി വിൽ ലിഫ്റ്റ് ഹിസ് ഹെഡ്. ഹല്ലേലൂയ. അവൻ അവന്റെ തല എന്ത് ചെയ്യും? ഉയർത്തിപ്പിടിക്കും. യേശു കർത്താവ് അങ്ങനെയായിരുന്നു. യേശു കർത്താവ് കഷ്ടവും ഞെരുക്കമുള്ള വഴിയാ പോയത്. പക്ഷേ അവൻ പിതാവിനോടുള്ള കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിക്കുന്നവനായിരുന്നു. നമുക്ക് യേശുവിന്റെ ജീവിതം അറിയാം, എല്ലാം ആത്മാവിനാലായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വഴി നിങ്ങളുടെ ചിന്തയിലുണ്ടാകുക, ഒരു വഴി, ആ വഴിയോട് ചേർന്നൊരു നദി. ആരാ വഴി? ജീസസ്. യേശുവാകുന്ന വഴിയിലൂടെ പോകുമ്പോൾ മറന്നു പോകരുത്, തൊട്ടടുത്ത് പരിശുദ്ധാത്മാവാകുന്ന നദി ഒഴുകുന്നുണ്ട്. ഒരു ബ്രൂക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രീം, ആ സ്ട്രീമിൽ നിന്ന് എല്ലാ ദിവസവും കുടിക്കണം. അപ്പോൾ ഈ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാവരും ജീവിത പ്രശ്നങ്ങളാൽ അവരുടെ തല കുനിഞ്ഞു പോകുമ്പോൾ അവന്റെ തല ഉയർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ വിശുദ്ധ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യത്തിലുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഇനി നമുക്ക് യെശയ്യാ പ്രവചനം 61 അതിന്റെ 9 മുതൽ വായിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. യെശയ്യാ chapter 63 അവരെ കൊണ്ടുപോയ കാര്യമാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുകയാണ്. അവരെ കൊണ്ടുപോയ ഭാഗം യെശയ്യാ 63
ഇസ്രായേലിനെ കൊണ്ടുപോയ ഭാഗം ഒന്ന് വായിക്കാമോ ജോജി, മൈക്കിലൂടെ ഒന്ന് വായിക്കാമോ?
അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു,
ആ
അവന്റെ സമുഖ ദൂതൻ അവരെ
രക്ഷിച്ചു, ആ
തന്റെ സ്നേഹത്തിലും കരിവിലും അവൻ അവരെ വീണ്ടെടുത്തു.
തന്റെ സ്നേഹത്തിലും കനിവിലും, ഇസ്രായേലിനെ കൊണ്ടുവരുന്ന ചരിത്രം കേട്ടോ. പിന്നെ
പുരാതന കാലത്തൊക്കെയും അവൻ അവരെ
ചുമന്നുകൊണ്ട്. എത്ര മനോഹര വാക്യങ്ങളാ. പുരാതന കാലത്തൊക്കെയും ദൈവം അവരെ എന്തുകൊണ്ട് എന്ത് ചെയ്യുവായിരുന്ന പറഞ്ഞേ? ദൈവം ചുമന്നുകൊണ്ട് നടക്കുക. ദൈവം അന്ന് മാത്രമാണോ ചുമക്കുന്നേ? ബൈബിളിൽ വാക്യമുണ്ട്, നിങ്ങളുടെ നരക്കും വരെയും ഞാൻ നിങ്ങളെ. ചെറുപ്പക്കാരാരെങ്കിലും ചെറുപ്പത്തിൽ ഇപ്പം നരയ്ക്കും, പക്ഷേ അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ പ്രായമാകുന്നത് വരെയും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? ചുമന്നുകൊണ്ട് നടക്കുന്നു. അടുത്ത വചനം, എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. എങ്ങനെയാ, ഇനി ഒരു ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ്. എങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? പെട്ടെന്ന് പറയാമോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നമ്മൾ വായിച്ചിട്ടുണ്ട്. എവിടെയാ വായിച്ചിരിക്കുന്നത്? അകത്തുനിന്ന് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളൊരു ഒരാള് ദൈവം സംസാരിച്ച് പറഞ്ഞു, ഈ അഗ്നാവുകൾ ഇറങ്ങി വന്നപ്പം ഇവരുടെ നാക്കിന് അതീ പിടിച്ചെന്ന് പറഞ്ഞു. അഗ്നാവൾ ഇറങ്ങി വന്നപ്പോ എന്ത് സംഭവിച്ചു? ടങ്സ് ഓഫ് ഫയർ ഇറങ്ങി വന്നപ്പോ ഇവന്റെ നാക്കിന് തീ പിടിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ പത്രോസൊക്കെ എന്തിന് ഒന്നിന് എന്തൊക്കെ ഡയലോഗ് പറയുന്നില്ലായിരുന്നു പത്രോസ്? പക്ഷെ പത്രോസ് അങ്ങ് എഴുന്നേറ്റ് നമുക്ക് സംസാരിക്കുക, എന്തോ ഒരു ബലം. അതെ, നമ്മൾ കണ്ടു, ഞാൻ കർത്താവിനെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ നാക്കിന് തീ പിടിച്ചതാ. ഒരു സിമ്പിൾ പ്രയർ പറഞ്ഞുതരാം, കർത്താവേ എന്റെ നാക്കൊരു ഐസ് കട്ടയാ, ഈ നാവിൽ നിന്ന് പുറപ്പെടുന്ന കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഉള്ള ജീവനുള്ളവനും കൂടെ മരിച്ചു ഇല്ലാതായി പോവുക. കർത്താവേ എന്റെ നാവിനെ നീ ഒരു അഗ്നിയാക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാമോ? കർത്താവേ എന്റെ നാവിനെ നീ ഒരു അഗ്നിയാക്കണമേ, നിന്റെ വചനങ്ങളെ എന്റെ നാവിൽ നീ നൽകണമേ. താഴോട്ട് വേഗം വായിക്കാം. അതുകൊണ്ട് അവൻ തന്നെ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. താഴോട്ട്, ഇവര് പഴയ കാലമൊക്കെ ഓർത്ത് പറയുകയാണേ. ഈ ഇസ്രായേലിനെ തെറ്റിപ്പോയ കാലത്ത് എഴുതുന്ന, അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയറുമാറാക്കിയവൻ എവിടെ? അവർ ചോദിക്കുക, പഴയ കാര്യങ്ങൾ ഓർക്കുക. അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അടുത്തത്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ആരാ ചെങ്കടലിൽ രണ്ടായി പോവാച്ചേ? നമ്മളെപ്പോഴും പറയും ആരാ? മോശമല്ല, തന്റെ മഹത്വമുള്ള വചം എന്ത് ചെയ്തു? മോശ കൈ ഉയർത്തിയപ്പം ദൈവത്തിന്റെ കൈ ഇങ്ങോട്ട് വന്ന് അങ്ങ് നിന്നാ പറഞ്ഞെ. മനസ്സിലായോ? എന്തോ തന്റെ മഹത്വം. ഇപ്പൊ ചിലർക്ക് രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പിടിയോ, അയ്യോ ഞാൻ വല്ലതും പ്രാർത്ഥിച്ച സൗഖ്യമാവും. സഹോദര ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക, നീ വലം കൈ വെക്കുമ്പം അവന്റെ വലം കൈ അവിടെ വരും. ഹല്ലേലൂയ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി, തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവരുടെ ഉള്ളിൽ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും. അടുത്തത്,
അവർ ഇടപെടാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ?
പ്രിയമുള്ളവരെ, അവരിടറാതെ വണ്ണം മരുഭൂമിയിൽ എങ്ങനെ നടത്തിയേ? ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ പോയെന്നാണ് അവരൊരു പ്രയാസത്തിന്റെ സമയത്ത് ദൈവത്തിന് ദൂരെ പോയവർ ചോദിക്കുന്നത്. അടുത്തത്,
താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ.
ഈ വചനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മുടെ മലയാളം അത് വളരെ ഒന്നും മനസ്സിലാകത്തില്ല. വായിച്ച താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ ആത്മാവ് അവരെ. അടുത്ത വാക്യം എന്നാ? എനിക്ക് നിങ്ങൾ പറഞ്ഞ ഈ തഞ്ചുമാറാക്കി എന്ന് പറഞ്ഞ എന്തുവാ? വാട്ട് ഇസ് മീനിങ്? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കോസ്റ്റ് ഹിം ടു റെസ്റ്റ്. ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിൽ, ചെങ്കടല അത്തുവിധ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ, താഴ്വരകളിലേക്ക്, താഴ്വരയിൽ എന്തുണ്ടെന്നറിയാം? നദികളും തോടുകളും ഉണ്ട്, പച്ചപ്പുൽപ്പുറങ്ങളുണ്ട്. താഴ്വലയിലേക്ക് ഇറങ്ങുന്ന ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവത്തിന്റെ ആത്മാവ് അവനൊരു സ്വസ്ഥത കൊടുത്തെന്നായി പറയുന്നേ. അങ്ങനെ നീ, നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചാട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ പറയുന്നത് രാവിലെ നമ്മൾ കേട്ടതിന്റെ ബാക്കിയാ, സ്വസ്ഥതയില്ല, സമാധാനമില്ല, പ്രശ്നങ്ങളാ. ഇവർക്ക് പ്രശ്നമില്ലേ? ഇവർക്ക് പ്രശ്നമുണ്ട്. ഇവർക്ക് പ്രതികൂലമുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ, താഴ്വരകളിലേക്കിറങ്ങുന്ന കന്നുകാലികളെ പോലെ ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മൾ ഇടയനെ ഓർത്താൽ മതി, ഒരു ഇടയൻ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരാട്ടിൻകൂട്ടത്തെ താഴ്വരകളിലേക്ക് നടത്തുന്നത് പോലെ ആരാണ്? ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ പഞ്ചുമാറാക്കി എന്നുള്ളത് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. ഗിവ് ഹിം എ റെസ്റ്റ്, ഒരു സ്വസ്ഥത കൊടുത്തു, ഒരു സ്വസ്ഥത കൊടുത്തു. പ്രിയമുള്ളവരെ, ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കുമ്പോൾ തൊട്ടടുത്തൊരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ ഇവർ മുമ്പോട്ട് പോയപ്പോൾ ഇവരെങ്ങനെയാ കുടിച്ചത്? വെള്ളം കുടിച്ചത് എങ്ങനെയാ? ഇന്നത്തെ പോലെ ടാങ്കർ ലോറിയോ വാട്ടർ സപ്ലൈ വെള്ളം ഉണ്ടോ? എങ്ങനെയാ വെള്ളം കുടിച്ചേ പറഞ്ഞേ. അവരെ അനുഗമിച്ചു നടന്നൊരു പാറയിൽ നിന്നത്ര ഇവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിറക്കിയിട്ട് എന്നാ നിങ്ങൾ പൊക്കോ, ഞാൻ കൂടെ, ഞാൻ ഇവിടുന്ന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല. ഇവരിറങ്ങിപ്പോകുമ്പോൾ എല്ലാ ദിവസവും രാത്രിയും പകലും ഇവരെ അനുഗമിച്ചൊരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ നിന്ന് അവർ കുടിച്ചു. അതുകൊണ്ടാണ് മരുഭൂമിയിൽ അവര് അപ്പുറേ മരുഭൂമിയിൽ തളർന്നു പോകാതെ അവര് നടന്നു പോയത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുന്നു നിൻ കൃപയാൽ, മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുന്നു നിൻ കൃപയാ, ഒരു നാളും നീ പിരിയാതന്നെ കരുതും കൺമണി പോൽ, ഒരു നാളും നീ പിരിയാതന്നെ കരുതുന്നു. ഇന്ന് പറഞ്ഞ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുപോയി നിങ്ങൾക്കൊരു സ്വസ്ഥത തരുന്നു. അവിടുത്തെ വെള്ളം കുടിപ്പിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 143:10 നമുക്ക് വായിക്കാം. സാംസ് 143:10. ഇതൊരു നല്ല പ്രാർത്ഥനയാ. ടീച്ച് മീ ടു ഡു ദൈ വിൽ ഫോർ ദാറ്റ് മൈ ഗോഡ്. കർത്താവ്, നിന്റെ ഇഷ്ടം ചെയ്യാൻ നീ എന്നെ എന്ത് ചെയ്യണം? നമുക്കറിയത്തില്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ. നിന്റെ ഇഷ്ടം ചെയ്യാൻ നീ എന്നെ പഠിപ്പിക്കണം. അടുത്തത്,
നീ എന്റെ ദൈവമാകുന്നുവല്ലോ.
ബിക്കോസ് യു ആർ മൈ ഗോഡ്, നീ എന്റെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അടുത്തത്,
നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ.
വാട്ട്സ് മീനിങ്? നേർനിലത്തിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദ ലാൻഡ് ഓഫ് അപ്രോച്ചസ്, നീതിയുടെ പാതകൾ നടത്തും. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് എന്നെ എങ്ങോട്ട് നടത്തണം? നേർനിലത്തിൽ. നേർനിലത്തിൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയുണ്ട്, നേർനിലമുണ്ട്. നമ്മുടെ വഴികൾ പലപ്പോഴും വളഞ്ഞായിരിക്കുന്നു. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വളഞ്ഞ വഴികളിൽ നിന്ന് നിന്റെ ആത്മാവ് എന്നെ എങ്ങനെ നടത്തണം? നേർനിലത്തിൽ. ഞാൻ വളഞ്ഞോ തിരിഞ്ഞോ പോകുമ്പോൾ, നിങ്ങൾക്ക് മലയാളത്തിലൊരു പാട്ട് ഫുൾ ഓർമ്മയുണ്ടോ, ആത്മാവൻ വഴികാട്ടി, ഓർക്കുന്നുണ്ടോ? ആത്മാവൻ വഴികാട്ടി എന്നെ സദാ നടത്തി. ഓക്കെ, കൊണ്ടുപോകും വനത്തിൽ കൂടെ. ധൃതി പിടിച്ചല്ല, നമ്മുടെ ആളുകൾക്ക് ധൃതി. വേട്ടെ, കൂടെ സാവധാനത്തിൽ. എന്ന് പറയാ, ക്ഷീണരെ സന്തോഷിക്കുക, തന്റെ ഇമ്പമൊഴി കേൾക്കുക. എന്താണെന്നറിയോ തന്റെ ഇമ്പമൊഴി? എന്താ? സഞ്ചാരി, സിയോൻ സഞ്ചാരി, നീ കൂടെ വാ, ഞാൻ നിന്നെ വീട്ടിൽ ചേർക്കാവുന്ന. ഹല്ലേലൂയ. അടുത്തത്, ഉള്ളം തകർന്ന ഏറ്റവും, ചില സമയത്ത് നമ്മൾ എല്ലാവരും കടന്നു ഡൗണായി, ആശയറ്റ നേരം, നമ്മൾ ആകെപ്പാട് ഡൗണായി, പ്രാർത്ഥിക്കുന്നുമില്ല, ബൈബിള് മാറ്റിവെച്ചു, പ്രാർത്ഥനയില്ല, ബൈബിള് തന്നെ ഒന്നുമില്ല, നമ്മൾ മാറിയിരിക്കുക. ഉള്ളം തളർന്ന ഏറ്റവും ആശയറ്റ നേരത്തും എന്താ കാണിക്കുന്നേ? ഓ, ക്രൂശ്. ചിലർ പറയുന്നു ആ സമയത്ത് ആത്മാവ് പറയുന്നു, നിന്നെ വാലല്ല തലയാക്കി ഉയർത്തി ഇവിടെ നിന്ന് ഏഴ് കടലിനക്കരെ പറപ്പിക്കുന്നൊന്നുമല്ല. അവിടെ പറയുന്നത് ക്രൂശിൻ രക്തം കാണിച്ച് ആശ്വാസം നൽകുക, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നമ്മളെ ആരിലും എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ, ഓഹ് എന്റെ ദൈവമേ, ഈ വിശ്വാസിയത് എത്ര ടഫാ, ഒന്നും പറഞ്ഞില്ല, ടഫാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഡൗൺ ആയിരിക്കുമ്പോണ്ട്
പരിശുദ്ധാത്മാവ് ഒരു ഒരു പിക്ചർ കാണിക്കുക. പീലാത്തോസിന് മുന്നിൽ ആര് നിൽക്കുക? ആരാ? യേശു. യേശു നിൽക്കുക. അപ്പൊ നമ്മുടെ വിഷയം എന്നാണെന്നറിയോ, അവർ ഫോൺ വിളിച്ചപ്പം ആ പറഞ്ഞ ടോൺ അത്ര ശരിയായില്ലെന്ന് നമ്മൾ പറയാം. പീലാത്തോസിന് മുന്നിൽ നിൽക്കുക. ഓക്കെ, പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ചവനാ, ഒന്നും മിണ്ടിയില്ല. നീ രാജാവാണോ? ഞാനൊരു ഡെയിലി റീഡിങ്ങിന്റെ ഹെഡിങ് ഇങ്ങനെ വായിച്ചേ, കിങ് ഓഫ് കിങ്സ് ബിഫോർ പൈലറ്റ്. രാജാക്കന്മാരുടെ രാജാവ് പീലാത്തോസിന് മുമ്പിൽ മുൾക്കിരീടം വെച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു ദേവദാസൻ പറഞ്ഞ് എഴുതിയത് ഞാൻ എൻ്റെ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി മിക്കപ്പോഴും കാണപ്പെടുന്നത് മിണ്ടാതെ നിന്ന് ദൈവത്തിൽ ശരണപ്പെടാനുള്ള കഴിവിലെത്രേ. ആരാ ശക്തൻ എന്ന് പറയാം? ശത്രുക്കളെ അടിച്ചു തകർക്കുന്നവനല്ല ശക്തൻ. നമ്മളെ കുറ്റം പറയുമ്പോഴും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴും നിന്ദിക്കുമ്പോഴും ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുന്ന എവിടെയാണെന്നറിയോ? മിണ്ടാതെ രാട്ടും കൂട്ടിയ പോലെ നാം നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നറിയപ്പെട്ടവരത്രേ. ഹാലലൂയ, ഹാലലൂയ. അന്യഭാഷകൾ പറയണം, കൃപാവരങ്ങൾ വെളിപ്പെടണം, പക്ഷേ മിണ്ടാതിരുന്ന ഇഷ്ടില്ലെന്നോ ഗോഡ്. ജീവിതത്തിൽ പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന സൗരങ്ങൾ ശ്രദ്ധിക്കുക, നിന്റെ കഴിവ് എവിടെയിരിക്കുന്ന എവിടെയാണെന്നറിയോ? തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് അല്ല, അത് കഴിവില്ലായ്മയാ. യേശുവിന്റെ ശക്തി നിങ്ങൾ പറ വേഗത്തിൽ പറ. യേശുവിന്റെ ശക്തി ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടത് ലാസറിനെ വിറപ്പിച്ചപ്പോഴാണോ? തന്നെ അടിച്ചവന്റെ മുമ്പിൽ മിണ്ടാതിരുന്നപ്പോഴാണോ? പറഞ്ഞാട്ടെ, തന്നെ അടിച്ചവന്റെ മുമ്പിൽ മിണ്ടാതിരുന്ന കാണുമ്പോൾ നമ്മൾ പറയും, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ നിറഞ്ഞവൻ തന്നെ. ഹല്ലേലൂയ. കൈകളോട് ആണിയടിച്ചിറങ്ങുമ്പോഴും പ്രാർത്ഥനകളാണ്, പ്രാർത്ഥനകളാണ്. പിതാവെ, ഇവർ ചെയ്യുന്നെന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവേ, യു ആർ മൈറ്റി, നീ ശക്തൻ തന്നെയാണ്. ഹാലേലൂയ. കണ്ണുകൾ അടിച്ച് കണ്ണു കെട്ടിയിട്ട് മുഖത്തുണ്ട് പടപടാന്ന് അടിച്ചിട്ട് പറ ആരാന്ന്? അവനല്ല സഹോദര, അവന്റെ തലമുറ തലമുറകളെ കാണുന്നവനാ കർത്താവ്. അവൻ പറയും, എന്നെ അടിച്ചവൻ ആരാന്നൊന്ന് പറയാൻ, ഇവൻ ആരാണെന്നും ഇവന്റെ വീട്ടുപേരെന്താണെന്നും ഇവൻ എവിടുന്നാ വന്നെന്നും ഇവന്റെ സകല കാര്യങ്ങളും അറിയാതിരുന്നിട്ടും അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്ന കർത്താവിനെ കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, വി നീഡ് ദിസ് ഹോളി സ്പിരിറ്റ് പവർ. ഞങ്ങളുടെ വായെ അടയ്ക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ നിന്ദിക്കുമ്പോൾ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ പഴിക്കുന്നവരോട് ഞങ്ങൾ കർത്താവെ തിരിച്ച് ഞങ്ങൾ ഷൗട്ട് ചെയ്യുന്ന കർത്താവേ, ഈ പകൽ നിന്റെ സഭയിൽ അടക്കപ്പെട്ട കുഞ്ഞാടിറങ്ങി വന്നുകൊണ്ട് നിന്റെ കാന്തയെ തൊട്ടുതൊട്ട് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ച് ഞങ്ങളെ അടിക്കുമ്പോൾ മിണ്ടാതിരിക്കുവാൻ, നിന്ദിക്കുമ്പോൾ സ്തോത്രം പറയുവാൻ, കുറ്റം പറയുമ്പോൾ പാട്ടുകൾ പാടുവാൻ, കർത്താവെ കണ്ണുകെട്ടി അടിക്കുമ്പോഴും ദൈവത്തിന്റെ മുഖം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ആണിപ്പാടുള്ള കരങ്ങളെ കാണുന്ന കർത്താവെ, നിന്റെ കരങ്ങൾ ഞങ്ങളുടെ നേരെ നീട്ടണമേ, നിന്റെ മണവാട്ടിയുടെ നേരെ നീട്ടണമേ. ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് വിളിക്കണമേ, വരിക എന്ന് വിളിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അടുത്ത ലൈൻ ഇതാണ്, ഉള്ളന്താളം നേറ്റു ആശയറ്റ നേരത്തും ക്രൂശിന്റെ രക്തം കാണിച്ച്. ഞാൻ ചോദിക്കട്ടെ, ക്രൂശിന്റെ രക്തം കാണുമ്പോൾ ആശ്വാസം പ്രാപിക്കാത്ത ആരിലും ഉണ്ടോ അവിടെ? ഉണ്ടോ സൗരങ്ങളെ? ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് റിയൽ സ്ട്രഗിളോടെ കടന്നു പോയ സൗരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവിന്റെ ക്രൂശിമരണം ധ്യാനിച്ചിട്ട് ഓ ഇതിനേക്കാൾ വലിയ വിഷയം എനിക്കാന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ എന്ത് ചെയ്യണം? ധ്യാനിക്കണം, ധ്യാനിക്കണം. പ്രിയമുള്ളവരെ, അപ്പോഴാണ് മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. അടുത്ത ലൈൻ ഇങ്ങനെയാണ്, ഉള്ളം തളർന്ന ഏറ്റവും ആശയറ്റ നേരവും ക്രൂശിന്റെ രക്തം കാണിച്ച് ആശ്വാസം. അടുത്ത ഭയങ്കര ബ്യൂട്ടിഫുള്ള കേട്ടോ, ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് പറഞ്ഞുതരാം. പാട്ടുപുസ്തകം ഫ്രീ ആയിരിക്കുമ്പോൾ എടുക്കണം, തിരക്കടിക്കുമ്പോൾ എടുക്കില്ല കേട്ടോ. എടുത്തിട്ട് ഇപ്പോഴത്തെ ഈ പുതിയ ഭയങ്കര ഇതുള്ള പാട്ടല്ല, പഴയ പാട്ടെടുത്തിട്ട് അതിൻ്റെ വരികളിലൂടെ ഒന്ന് കടന്നു പോകണം. റോക്ക് ഓഫ് ഏജസ്, ഓൾ റെക്കോർഡ് ക്രോസ്, യേശുവേ നിന്റെ രൂപമീ, എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി, എൻ്റെ ദൈവൻ സ്വർഗ സിംഹാസനമൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ധ്യാനിക്കണം. എന്തോ ഈ സൗരങ്ങളൊക്കെ എഴുതിയേ, അവർ ദൈവദൂതന്മാരൊന്നും അല്ലായിരുന്നു. ഇവിടെ കപ്പയ്ക്ക് ഇളക്കാൻ പോകുന്നവരും കൂലിപ്പണിക്കാരൊക്കെ ആയിരുന്നു. ദൈവമേ, അവരെഴുതി വെച്ചാണ് ശുദ്ധാത്മാവിൻ പ്രൊഫൈൽ. എപ്പോഴാ എവിടെ പോയി ഒളിക്കുന്നത്? ഈ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാ, ശുദ്ധാത്മാവിൻ പ്രൊഫൈൽ ഞാൻ ഒളിക്കുന്ന നേരത്ത് ശത്രുശല്യം ഒന്നുമേ പേടിക്കണ്ടേ എങ്ങമേ, താൻ മാത്രം ആ നേരത്തും എന്നെ ആഴം കടത്തും. അപ്പോൾ നമ്മൾ ആഴത്തിൽ നമ്മൾ ഡൗൺ ആകാൻ, നമ്മുടെ കാലുകളൊക്കെ സ്ലിപ്പാകുമ്പോൾ നമ്മൾ ശബ്ദം കേൾക്കും, സഞ്ചാരി നീ കൂടവാ, നിന്നെ ഞാനൊരു വീട്ടിൽ ചേർക്കാം. ഹല്ലേലൂയ, നിത്യഭവനത്തിൽ ചേർക്കുന്ന സഞ്ചാരി. ദൈവത്തിന് നമ്മൾ ഒത്തിരി നന്ദി പറയേണ്ട ഒരു വിഷയം ഞാൻ പറയാം. പരിശുദ്ധാത്മാവിനെ തന്നതിനായിട്ട് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. എത്ര നല്ല കംഫർട്ടറാ, എത്ര നല്ല സഹായകനാ കർത്താവേ. ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്നു, റിപ്പൻറ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. കർത്താവിന് കണ്ണീരോടെ നിലവിളിക്കാനുള്ള കൃപ തരുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതുകൊണ്ട് ആഴ്ച പറയുന്നേ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എപ്പോഴും ദ ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളൊരേ, ഞാൻ വേഗത്തിൽ കടന്നു പോട്ടെ. സക്കറിയ 14:8-9 വായിക്കാം. സക്കറിയ പ്രവചനം 14:8-9 വാക്യങ്ങൾ. നിർനിലത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത്, ത്രൂ ദ ലാൻഡ് ഓഫ് അപ്രൈഷ്യസ്നെസ്. യേശു വരുമ്പം ശ്രദ്ധിക്കുക, യേശു എവിടെ വരുന്നുണ്ടോ അവിടെ എല്ലാം വെള്ളമുണ്ട്, ജീവന്റെ വെള്ളമുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമ ഒടുക്കത്തെ നാളി വന്നപ്പം അവസാന നാളി കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന എല്ലാം വാ വാ, ഞാൻ വെള്ളം തരാന്ന് പറഞ്ഞു. ശമര്യക്കാരി വെള്ളം കോരാൻ വന്നതാ, അവളോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നതിന് പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഒരു നാൾ ദാഹിക്കില്ല. ഞാൻ വെള്ളം തരാം, എന്നോട് ചോദിക്കുക, ജീവനുള്ള വെള്ളം തരാം. കർത്ത എവിടെ ഉണ്ടോ അവിടെ എല്ലാം ജീവനുള്ള വെള്ളമുണ്ട്, സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ. ഇവിടെ കർത്ത ഒലുമലയെ വരിക, ഭയങ്കര രസം. ഒലുമലയിൽ തേജസ്സോട് ഇറങ്ങി വരുമ്പം പറയുക, അതിന്റെ 14-ലാണ് കർത്ത ഒലുമല വന്ന് ഒലുമല രണ്ടായി പോകുന്നൊക്കെ നിങ്ങൾക്കറിയാം. ആണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. പിന്നെ ഒരു വലിയ സന്തോഷം എന്നറിയോ എന്താ, ശീതകാലത്ത് മാത്രമല്ല, എപ്പോഴും ഉഷ്ണകാലത്തും ജീവനുള്ള വെള്ളം ഒഴുകും. പഠിച്ചു മീനി, കർത്താവ് നമ്മുടെ ഹൃദയ ജീവിതത്തിൽ രാജാവായിരിക്കുമുണ്ടല്ലോ. നമ്മൾ പറയാം, ഓ മീറ്റിംഗ് ഉണ്ടായിരുന്ന ദിവസമൊക്കെ എത്ര സന്തോഷമായിരുന്നു അല്ലേ. നമ്മളെപ്പോഴും പറയും സന്തോഷമുണ്ടോ, നിശ്ചയമായി. കഴിഞ്ഞ ദിവസം ക്യാമ്പ് കിടന്നപ്പോഴേ ഒത്തിരി സൗഹൃദങ്ങൾ വന്നിരുന്നു അവിടെ. അപ്പൊ ആദ്യമൊക്കെ അവർ ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിരുന്നേ, ഒരു ബുധൻ വഴിയൊക്കെ ആയപ്പോഴത്തേനും ചിരി ഫ്രണ്ടി വന്നിട്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. വൈകുന്നേരത്തെ സെഷനിൽ നമ്മുടെ ഇബ്രാഹിം ഷെയർ ചെയ്തു, നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലേ, കാരണം നിങ്ങൾ ദൈവരാജ്യം ആസ്വദിക്കാൻ തുടങ്ങിയതിന്റെ അർത്ഥം. ഹല്ലേലൂയ, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിച്ച ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, അത് ഉഷ്ണകാലത്ത് മാത്രമല്ല, ശീതകാലത്ത് നമ്മൾ പറയോ, ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, വലിയ പ്രതികൂല ലോണും ഒന്നും ഇല്ലായിരുന്നു, പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിട്ടിനോ. പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഉഷ്ണകാലത്തും ഇനി ഇത് ഒഴുകാൻ കാരണം എന്നറിയോ, ആരവിടെ വന്നിട്ടുണ്ട്, കർത്താവ് വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വന്നതാ ഈ ലോകത്തെ ഭരിക്കാൻ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവർ ഫാദർ ഇൻ ഹെവൻ, തൈ കിങ്ഡം കം. നമുക്കറിയാം, ഇനി ഏതാരിവിടെ, ഞാൻ ഒന്നും പറയല്ല കേട്ടോ, ഭരിച്ചാലും ഇനി ഏത് ആത്മീയ വന്നാലും ഞാൻ പറയാം, സ്വർഗത്തിലെ കർത്താവ് ഇവിടെ ഭരിക്കാതെ അവിടുത്തെ രാജ്യം വരണം. നമ്മുടെ ആഗ്രഹം അതാ, ലോർഡ് തൈ കിങ്ഡം കം. എഴുതി മറക്കരുത്, ഉഷ്ണകാലത്തും ശീതകാലത്തും സന്താപകാലത്തും സന്തോഷ നേരത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. കർത്താവേ, അതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. ഞാൻ വേഗത്തിലൊന്നുണ്ട് കാര്യം. പ്രിയ സ്വർഗങ്ങളെ, ആത്മാവിന്റെ ബന്ധത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആത്മാവിന്റെ കൂട്ടായ്മയിൽ നടക്കണമെങ്കിൽ, നിങ്ങൾ പറയാം ആത്മാവിനുള്ള കൂട്ടായ്മയിൽ നടക്കണമെങ്കിൽ, ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കാര്യം എടുക്കും. ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, വെൽക്കം, ഗുഡ് മോർണിംഗ്, ഗുഡ് ബൈ, എല്ലായിടത്തും മാറ്റി വെക്കുക. ഒറ്റ കാര്യം പറയുന്നത് എന്നാണെന്നറിയോ, ഒബീഡിയൻസ്. നിങ്ങൾ റോമർ 8 പഠിക്കുക, ഗലേഷ്യൻസ് 5 പഠിക്കുക, ഒബീഡിയൻസ്. ആത്മാവിനെ അനുസരിച്ചു നടപ്പിൻ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. ഇപ്പൊ ദൈവാത്മാവ് നമ്മളെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ നടക്കുന്നില്ല. അടുത്ത കാര്യം പറഞ്ഞ് അങ്ങനെ നടക്കുന്നില്ല. അടുത്ത കാര്യം പറഞ്ഞ് പിന്നെ നമ്മൾ ഒരു ദിവസം കർത്താവ് ഞങ്ങളുടെ ആത്മാവിൽ നിറക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് എങ്ങനെ നിറയ്ക്കാൻ പറ്റും? സോ മറക്കരുത്, ഒന്ന്, സമർപ്പണം, സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ. രണ്ട്, ഒബീഡിയൻസ്, സബ്മിഷൻ. ഈ കാര്യങ്ങളാണ് ആത്മാവിന്റെ നദിയിലൂടെ, ആത്മാവിന്റെ ആ ഒരു പാതയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് ദൈവം എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വാക്യം, റോമലേഖനം 7:6. ശുശ്രൂഷയുടെ ബന്ധത്തിലാണെങ്കിലും അല്ലാതെയെങ്കിലും ദൈവം നിങ്ങളെ ഉണർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിരന്തരമായിട്ട് ദൈവം ഉണർത്തുന്ന ഒരു കാര്യം, ഇപ്പോഴും നമ്മെ പിടിച്ചിട്ടിരിക്കുന്ന നയപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. വായിക്കാമോ? അക്ഷരത്തിന്റെ, ഒന്നുകൂടെ എല്ലാവരും വായിച്ചോ, അക്ഷരത്തിന്റെ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, പിന്നെ ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സെർവിങ് ദ ലോർഡ്. ദൈവത്തെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. അതിനർത്ഥം നിങ്ങൾ ദൈവവചനം പറയരുതെന്നോ ഉദാഹരണങ്ങൾ പറയരുതെന്നോ അല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ നദികളാണ് സുവിശേഷത്താൽ ആളുകളെ വേർതിരിക്കത്തുള്ളൂ. അവിടെ പറയുന്നു, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ അക്ഷരത്തിന്റെ ഒത്തിരി പഴക്കം ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ എടുക്കുക, എടുക്ക് 21 സങ്കീർത്തനം, എടുക്ക് റവലേഷൻ 7, അങ്ങനെ ഒക്കെ പറയുന്നത് എളുപ്പം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ദൈവമേ അക്ഷരത്തിന്റെ പഴക്കത്തിൽ കാണാതെ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓ ശരി, ശരിക്കുക, ഓക്കെ, മടങ്ങി വരുവാണോ? ശരി, ഒന്ന് ദശമിക്ക, നമ്മൾ ഓർത്തിരിക്കുന്ന നല്ലതാ. പക്ഷേ കർത്താവ് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ, ആത്മാവിന്റെ പുതുക്കത്തിൽ, സെർവ് ഇൻ ദ ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് നോട്ട് ഇൻ ദ ഓൾനെസ് ഇൻ ദ ലെറ്റർ. ഇനി അക്ഷരത്തിന്റെ പഴക്കം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? മരണമാ സഹോദരങ്ങളെ, മരണമാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആത്മാവിനെ കുറിച്ചാണെങ്കിൽ പോലും അക്ഷരത്തിന്റെ പഴക്കത്തിലാണേ ഉണ്ടല്ലോ, നിങ്ങൾ ഉറങ്ങുമെന്നുള്ളതല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴും ഓർത്തോണം, ദൈവമേ അക്ഷരത്തിന്റെ പഴക്കമാണോ? അതിനർത്ഥം പറയരുന്നുള്ളതല്ല. കർത്താവെ, എങ്ങടെ ആത്മാവ് എന്നെ നടത്തണമേ, ലോർഡ് എന്നെ സഹായിക്കണം. കർത്താവെ, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. സുവിശേഷം പറയാൻ പോവുക നമ്മള്, ഓ സുവിശേഷമല്ലേ, പോയേക്കാം. കർത്താവ് എന്നെ സഹായിക്കണം. ആ വ്യക്തിയോട് എന്താ പറയണ്ടേ? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ഡിപ്പെൻഡൻസ്, ഒബീഡിയൻസ്, സബ്മിഷൻ, സറണ്ടർ, ഇതൊക്കെയാണ് ആത്മാവായിട്ടുള്ള കൂട്ടായ്മയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിയമുള്ളവര്, Corinthians 4:19, ദൈവരാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് ഇംഗ്ലീഷിൽ വായിക്കണം, മലയാളത്തിൽ അത്ര ക്ലാരിറ്റി ഇല്ല. ഓ, ആരാണ്ട് പൗലൂസിനോട് എന്തൊക്കെയോ, കൊരിന്ത്യ സഭയല്ലേ, ഒരു ശൈശവ സഭയാ. അപ്പൊ പൗലൂസ് വരത്തില്ലെന്ന് ഓർത്ത് പൗലൂസ് പറഞ്ഞു, ഞാൻ വന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു, പഫ്ഡപ്പ് ആയിരിക്കുന്നു കുറച്ചു പേര്. പക്ഷേ പൗലൂസ് പറയാ, അവർ പറയുന്ന വാക്കുകളല്ല ഇത് പറഞ്ഞട്ടെ, ശക്തി തന്നെ ഞാൻ കണ്ടറിയും. പൗലൂസ് പറയാ, പഫ്ഡപ്പായ കുറെ പേരുണ്ടായിരുന്നു കൊരിന്ത്യ സഭയിൽ, പൗലൂസ് വരത്തില്ലെന്നൊക്കെ ഓർത്തവരെ. പൗലൂസ് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഒരു കാര്യം നോക്കാൻ, എന്താണെന്നറിയോ? അവർ വേണേ പൗലൂസിനോട് വേണേ പറയും. കണ്ടോ, ലേവ്യപുസ്തകത്തിൽ ഇങ്ങനെയല്ലേ, സംഖ്യയിൽ ഇങ്ങനെയല്ലേ, പൗലൂസ് പറഞ്ഞു വരട്ടെ, അവരുടെ വാക്കുകളല്ല ശക്തി തന്നെ ഞാൻ കണ്ടറിയും. അടുത്തൊരു ഇമ്പോർട്ടന്റ് വചനമാണ് 4:19, ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. Not the words of those who are arrogant, but their punished words. മറന്നു പോകരുത്, ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിൽ എത്രയാകുന്നു. The kingdom of God is not in word, but in power. ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവരാജ്യം വാക്കുകളിലല്ല. നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ പറയാ, ഞാൻ ചിന്തിക്കാം, ദൈവം ഇത്രയും പറഞ്ഞിട്ടും ഒന്നും അനക്കമൊന്നും ഇല്ലല്ലോ കർത്താവേ. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിൽ എത്രയാകുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങടെ അത്യന്ത ശക്തിയാൽ എന്നെ ഫിൽഡ്. അത് ഒരു ദിവസം 92 ഞാൻ ഫിൽഡ് ആയെന്നുള്ളതല്ല, എല്ലാ ദിവസവും ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്. ആത്മാവിൽ നിറയപ്പെട്ടു, ആത്മാവിൽ ഇപ്പോൾ നിറഞ്ഞു, നിറയപ്പെട്ടു, നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദിവസനെ ചോദിക്കുക, കർത്താവ് എൻ്റെ സമർപ്പണം എവിടെ വരെയായി? എന്തുകൊണ്ടാണ് എനിക്ക് ആത്മാവിൻ്റെ ശക്തി ലഭിക്കാത്തത്? ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ആത്മാവിൽ, നാം മുമ്പേ കേട്ടതുപോലെ, കർത്താവിനെ കാണാൻ കഴിയാത്തത്? ആ ഒരു റിജോയ്സിങ് എനിക്കില്ലാത്തത്, കർത്താവ് ആ വിറ്റ്നസ്സിങ് എനിക്കില്ലാത്തത്? കർത്താവോട് പ്രാർത്ഥി, കർത്താവേ അവിടുന്ന് തന്റെ ശക്തിയാൽ അവിടുത്തെ അത്യന്ത ബലത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന്. ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വാക്കോട് വായിച്ചാൻ അവസാനിപ്പിക്കാം. സക്കരിയ പ്രവചനം 4:6. പരിചയമുള്ള വാക്യങ്ങളാണ്. സെരുബാബേലിനുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത്, സെരുബാബേലിന്റെ യഹോവയുടെ അരുളപ്പാടാണിത്. ആ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ സ്ഥിരം കോട്ടിയെന്ന വാക്യമാ. പാട്ടാറില്ല, നമ്മൾ പാട്ടാ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരും. സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, എന്താ അർത്ഥം എന്നാ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ ബുദ്ധിശക്തി കൊണ്ടൊന്നും അല്ല യഹോവയുടെ ആലയം പണിയുന്ന കാര്യം കേട്ടോ, അല്ല പോക്കറ്റ് കിടക്കുന്ന പൈസ കൊണ്ടുമല്ല, വരുന്ന ആൾക്കൂട്ടം കൊണ്ടുമല്ല, കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ടുമല്ല, ഇന്റർനെറ്റും കൊണ്ടും പണം കൊണ്ടുമല്ല. ദൈവത്തിന്റെ ആലയം പണിയുന്നത് സൈന്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗമികമായ പവറിനാലല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. ദൈവത്തോട് പറയണം. ദൈവത്തോട് പറയേണ്ട കാര്യം എന്നാണെന്നറിയോ? വടവിക്കാറ്റെ ഉണരുക, എവേക്ക്. തെന്നിക്കാറ്റെ ഊതുക, ബ്ലോ. അടുത്തത്, തെന്നിക്കാറ്റെ വരിക, കം. എന്റെ തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് അതിമേൽ ഊതുക. ദൈവത്തോട് പറയാം, ലോർഡ് അവേക്ക്, ലോർഡ്. കർത്താവ് ഉണർന്നാട്ട്, കർത്താവേ കം, ലോർഡ്. എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ കർത്താവേ. നിന്റെ തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് ബ്ലോ, അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അവന്റെ ഫലങ്ങളെ പുച്ഛിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം കർത്താവിനായി കൊടുത്തിട്ടുണ്ട്? പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടതിനാൽ മേലാണ് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത്. കർത്താവ്, ഞാൻ നിന്റെ കരങ്ങളിലേക്ക് എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെടാനും ആത്മാവിനെ നയിക്കപ്പെടുവാനും എന്നെ സഹായിക്കണമേ. അങ്ങനെ ആ നിത്യജീവ വെള്ളമൻ ചിത്തം ശുദ്ധമാക്കട്ടെ. ജീവനുറവാം നാഥ, ഞാൻ ഏറെ കുടിക്കട്ടെ. എന്റെ ഉള്ളിൽ നിറയുക ജീവകാലമൊക്കെയും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org